Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇനി എന്താ വ്യക്തിയെ കണ്ടുപിടിക്കുന്നു? ഇതിൽ ഒന്നും മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണെന്നോ എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ഇത് തമ്മിലെന്താ പരസ്പര ബന്ധം? യുക്തിക്ക് നിരക്കുന്ന യാതൊന്നും ഇതിനകത്തില്ല, ശ്രദ്ധ അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അങ്ങനെ അല്ലാതെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. അത് വ്യാഖ്യാനിക്കുന്നവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നു, കേൾക്കുന്നവന്റെ സമാധാനത്തിന് വേണ്ടിയല്ല. വ്യാഖ്യാനിക്കുന്നവനൊരു സമാധാനം കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് സമാധാനം കിട്ടാതെ? ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല എന്താണ്. മനസ്സിലാകാതെ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. അസ്വസ്ഥമാകുമ്പോൾ എന്തെങ്കിലും ഒരു സമാധാനം സ്വയം കണ്ടുപിടിക്കും, അത് വ്യാഖ്യാനമാണ്. അതിനെന്തെങ്കിലും സയൻസോ യുക്തിയോ ഒക്കെ അവർ കൊണ്ടുവരും. കേൾക്കുന്നവൻ ചിന്തിക്കാത്തവൻ അവന് സമാധാനമാകും. കൊള്ളാം, വേദം കേമമായി, ഇങ്ങനെ സയൻസ് ഉണ്ട് മറ്റുമുണ്ട്, ഇതാ അങ്ങനെ ഒരു വിഷയമല്ല. യുക്തിയുടെ വിഷയമല്ല, ശാസ്ത്രത്തിന്റെ വിഷയമല്ല, കേവല ശ്രദ്ധയുടെ വിഷയം. കർമ്മവും ഉപാസനയും. ഇനി മറ്റെന്തെങ്കിലും ഉപാസനയുണ്ടോ പറയുന്നു? ഇനിയും ഉണ്ടല്ലോ ഉപാസന, അതടുത്ത് പറയുന്നു. ഇതി ഇന്ദ്രിയം ജിഹ്വാമൂലാദിഷു അഷ്ടസു സ്ഥാനേഷു വർണ്ണാനാഭിവ്യഞ്ജകം. വാക്കം നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ശബ്ദത്തെ പറയും, ആ വാക്കല്ല ഇവിടെ. ഒരു വാക്ക് പറയുക, ഒരു വാക്ക് എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം രാമൻ എന്ന് പറയുന്ന ഒരു വാക്കാണ്, അതല്ല. വാക്കം എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ഇന്ദ്രിയം. ജിഹ്വാമൂലാദിഷു അഷ്ടസുസ്ഥാനേഷു, വാക്കിന്റെ സ്ഥാനങ്ങളാണ് ജിഹ്വാമൂലം. ജിഹ്വ നാക്കുക, അതിന്റെ മൂലം. ശിക്ഷകളിൽ പറയുന്നു പരീക്ഷമാര്, ശിക്ഷകൾ വേദാംഗമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. വർണ്ണങ്ങൾ എങ്ങനെ ഉച്ചരിക്കുന്നു, പ്രത്യേകിച്ച് അത് സംസ്കൃതത്തിനാണ്. പഴയകാലത്ത് ആധുനിക ഭാഷാശാസ്ത്രത്തിൽ അവരും ചിന്തിക്കുന്നുണ്ട് ശിക്ഷയെക്കുറിച്ച്, ശബ്ദങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്നത്, എങ്ങനെ പുറപ്പെടുന്നത്. ആധുനിക ഭാഷാശാസ്ത്രം പഠിക്കുന്നവർക്ക് അത് പഠിക്കണം. പഴയകാലത്ത് സംസ്കൃതത്തിൽ ശിക്ഷ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും വർണ്ണങ്ങളുടെ സ്ഥാനം, പ്രയത്നം ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. അതിൽ പ്രധാനമായ ഒന്നാണ് പാണിനീയ ശിക്ഷ, യാജ്ഞവൽക്യ ശിക്ഷ. അങ്ങനെ പല ശിക്ഷകളുമുണ്ട്. ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ എങ്ങനെ പ്രയത്നം ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. വ്യാകരണം സിദ്ധാന്തം ചെയ്ത് എനിക്കെന്ന് പറഞ്ഞു പഠിച്ചിരിക്കും. പാണിനീയ ശിക്ഷയെ സംഗ്രഹിച്ചു കൊടുത്തിരിക്കുകയാണ്. പ്രയത്നം, ആഭ്യന്തര പ്രയത്നം, ബാഹ്യപ്രയത്നം, പ്രയത്നത്തെ രണ്ടായിട്ട് പറയും. ആഭ്യന്തരമായി വരുന്ന പ്രയത്നം, ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ മുമ്പെന്നുള്ള അർത്ഥത്തിലാണ്. ഒരു ശബ്ദം നമ്മുടെ സ്ഥാനത്തിലുണ്ട്, പുറപ്പെടുന്നതിന് മുമ്പ് ശരീരത്തിൽ എന്തൊക്കെ പ്രയത്നങ്ങൾ സംഭവിക്കും, അതിനാണ് ആഭ്യന്തര പ്രയത്നം. ബാഹ്യപ്രയത്നം എന്ന് പറയും ഒരു ശരീരം, ഒരു ശബ്ദത്തിന്റെ നിഷ്പത്തിക്ക് ശേഷം എന്തൊക്കെ പ്രയത്നങ്ങൾ സംഭവിക്കുന്നു, അതിന് ബാഹ്യപ്രയത്നം. അതിനെ കുറിച്ചൊക്കെ ഋഷിമാരിങ്ങനെ കുറെ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മുഖ്യമായും അവിടെ പ്രയത്നം എന്ന് പറയുന്നത് യത്നം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ ചലനമാണ്. ശബ്ദം പറയുന്ന മൂലാധാരത്തിൽ നിന്നും വായു ഉയർന്നു വന്ന് അത് ഹൃദയം, കണ്ഠദേശം, മൂർദ്ധാവ് ഇങ്ങനെയുള്ള ഒരു സ്ഥാനങ്ങൾ, പ്രാണൻ, പ്രാണരൂപത്തിലുള്ള വായു സ്പർശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചലനങ്ങൾ, സ്പർശനത്തിന് മുമ്പ്, സ്പർശനത്തിന് ശേഷം, മുമ്പുള്ളത് ആഭ്യന്തരം, പിന്നെയുള്ളത് ബാഹ്യം. അതുകൊണ്ട് ശബ്ദ നിഷ്പത്തി എന്നാ പറയുന്നു. ഒരാൾ പറയുന്ന ശബ്ദം അങ്ങനെ നിത്യമായിട്ടിരിക്കുകയാണ്, അഗ്നിയെപ്പോലെ തീപ്പട്ടി ഉരസുമ്പോൾ അഗ്നി പ്രകടമാകുന്നു. അതുപോലെ ആ നിത്യമായിരിക്കുന്ന ശബ്ദം ഇങ്ങനെ പ്രകടമാകുകയാണ് നിമിത്തം ഉണ്ടാകുമ്പോൾ. നിമിത്തം എന്താണ്? ഈ പ്രാണന് ഓരോരോ ഭാഗങ്ങളിൽ സ്പർശിക്കുക, അതിന് സഹായകമായിട്ട് ശരീരത്തിന്റെ ഈ ഭാഗങ്ങൾ ജിഹ്വാമൂലം, മൂർദ്ധാവ്, ഓഷ്ഠം, കണ്ഠം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വരുന്ന ചലനങ്ങളും ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ശബ്ദം പ്രകടമാകുന്നു. ഓരോ ശബ്ദവും പ്രകടമാകുന്നതിന്റെ സ്ഥാനം അതും പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ശിക്ഷ എന്ന് പറയുന്നത്, വേദാംഗമായ ശിക്ഷ. അപ്പൊ ശബ്ദം, ഈ സ്ഥാനങ്ങളെ അറിഞ്ഞിട്ട് ശബ്ദത്തെ ഉച്ചരിക്കുക എന്നുള്ളതല്ല. അങ്ങനെയല്ല, കാരണം ശബ്ദ ഉച്ചാരണം എന്ന് പറയുന്നത് ഇപ്പോഴും അനുകരണമാണ്. നമ്മൾ ജനിച്ച കാലം മുതലെ ശബ്ദം ഉച്ചരിക്കാൻ ശ്രമിക്കുന്നു, ക്രമേണ ക്രമേണ ശബ്ദം ഉച്ചരിക്കും, ക പ എന്നൊക്കെ ഉച്ചരിക്കും. ഉച്ചരിക്കുന്നു. ഈ തായുടെ സ്ഥാനം ദന്തമൂലമാണ്, എന്നുവെച്ചാൽ ഈ പല്ലുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, മോണാന്ന് പറയുന്നു, അതാണ് തായുടെ സ്ഥാനം. ഇതറിഞ്ഞിട്ടല്ല നമ്മൾ താ ഉച്ചരിക്കുന്നു, ഇതറിയേണ്ട കാര്യമില്ല. അത് അനുകരണമാണ്, മറ്റുള്ളവർ ഉച്ചരിക്കുന്ന കേട്ടത് നമ്മൾ ഉച്ചരിക്കും. ആ അനുകരണം ശരിയായിട്ട് നമുക്ക് അനുകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചാരണം കറക്റ്റായിരിക്കും. തെറ്റായിപ്പോയ നമ്മൾ അനുകരിക്കുന്നത് ശരിയല്ലെങ്കിൽ അതിന് നമ്മൾ സ്ഥാനം അറിയേണ്ട കാര്യമൊന്നുമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ദഹനം നടക്കും, അതിന് നമ്മൾ ദഹന പ്രക്രിയ അറിയേണ്ട കാര്യം, അതറിഞ്ഞിട്ട് എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു, ആമാശയത്തിന് ഇതൊക്കെ പഠിച്ചതിന് ശേഷമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. അതുപോലെയാണ് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ ഈ ഉച്ചാരണം ചിലപ്പോൾ വികൃതമായി, താന്ന് പറയുന്നത് ദാന്നാവും, ധാന്ന് ഉള്ളത് ചിലപ്പോൾ ദാന്നാവും. ഈ എന്താ ഈ ഉച്ചാരണത്തിന് മാറ്റം വരുന്നത്? ഈ അനുകരണം ശരിയല്ലാതെ വരും, അതെന്തുകൊണ്ടാണ്? അപ്പൊ അവിടെയാണ് പിന്നെ അന്വേഷണം നടത്തുന്നത് ഋഷിമാർ. അപ്പോ അവർ പറയും അതവിടെ സ്ഥാനത്തിൽ ഭേദം വന്നു, അല്ലെങ്കിൽ യത്നത്തിൽ ഭേദം വന്നു. അവിടെ അവിടെ മാത്രമേ ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ല, സാധാരണ നമ്മൾ ശരിയായി അനുകരിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണം ശരിയായിരിക്കും, നമ്മുടെ കർണങ്ങളെല്ലാം അതിന് യോഗ്യമാണെങ്കിൽ. അത് ശരീര വ്യത്യാസം കൊണ്ട്, ഭൂപ്രകൃതിയുടെ വ്യത്യാസം കൊണ്ട്, കാലാവസ്ഥയൊക്കെ കൊണ്ട് ഈ നമ്മുടെ അംഗങ്ങൾക്ക് വ്യത്യാസം വരും, അതുകൊണ്ട് നമുക്ക് ഉച്ചാരണം ശരിയാവത്തില്ല. അമേരിക്കക്കാരൻ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പറഞ്ഞാൽ ശരിയാകും, അതുപോലെ ആക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അറബ് ബോറാവും, രണ്ടും കേൾക്കുന്ന കേട്ടുള്ളവർക്ക് മനസ്സിലാവും ഇയാൾ കാണിക്കുന്ന ഒരു തർക്കസാണ്. നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അമേരിക്കക്കാരന് മനസ്സിലാകത്തില്ല, നമ്മൾ എത്ര അഭ്യാസം കാണിച്ചാലും ശരി. അവർ പറയുന്ന നമുക്ക് മനസ്സിലാകത്തില്ല, അനുകരിച്ചാൽ പറയാം. പക്ഷെ കുട്ടിക്കാലം മുതലേ അവിടെ ജനിച്ചു വളരുന്ന ഒരാളാണെങ്കിൽ അത് അനുകരണം കറക്റ്റായി വരും. നമ്മുടെ ശരീരപ്രകൃതിക്ക് വരെ മാറ്റം വരും, ഭൂപ്രകൃതി എന്ന സ്വാധീനം. വടക്കേ ഇന്ത്യക്കാർക്ക് ഒരിക്കലും ശാഷാസ മൂന്ന് തിരിച്ചു പറയാൻ പറ്റത്തില്ല. അവർ ദന്ത്യസ മൂർധന്യസ ഇങ്ങനെ പറയും. മലയാളിക്കും തമിഴിനും ഒരിക്കലും കാഖ ദാഖ തിരിച്ചു പറയാൻ ശരിക്കും പറ്റത്തില്ല. എല്ലാത്തിനും താക്കെല്ലാം ദാക്കെല്ലാം ത, വ്യത്യാസം ഒരിക്കലും മനസ്സിലാകത്തില്ല. അനുകൂലമല്ല അത് നമ്മുടെ ആ ഘടന തന്നെ. ഈ സ്ഥാനങ്ങളിൽ തന്നെ എന്തോ വ്യത്യാസമുണ്ട്. ഇത് ഒരുപാട് പ്രയത്നിച്ചാലേ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. കരം അധികരം മൃദു ഘോഷം, ഘോഷാക്ഷരം ശരിക്കും ശരിയായി ഞാൻ സ്വയം പരിശോ, എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശരിക്കൊന്ന് ഉച്ചരിക്കാം. കാരണം എന്റെ ആ വായുടെ ഘടന അതൊന്ന് പറ്റിയല്ല. അതേസമയം ഉത്തരേന്ത്യക്കാരൻ അങ്ങനെയുണ്ട്, വളരെ കണിശമായിട്ട് അത് ഉച്ചരിക്കും. മലയാളിക്ക് അത് ഉച്ചരിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്, പക്ഷെ ആ വ്യത്യാസം നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നത് ശരിയാണെന്ന് നമ്മൾ കരുതുന്നു. നമ്മുടെ ആ ഘടനയിൽ തന്നെയുള്ള ഒരു വ്യത്യാസം. അപ്പോൾ പലരും ഇതൊക്കെ സിദ്ധാന്തത്തെയൊക്കെ പഠിച്ചു ഇതിന്റെ സ്ഥാനം അനുസരിച്ച് ഉച്ചരിക്കാൻ ശ്രമിക്കും. അതുവരെയുള്ള ഉച്ചാരണം പോവും, അങ്ങനെ ഉച്ചരിക്കാൻ ശ്രമിക്കും. കയ്യിലുള്ളതുകൂടെ പോവും. അത് അഭ്യാസം കൊണ്ടുവരേണ്ട കാര്യമാണ്, അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. ഒത്തുകിട്ടിയ ഭാഗ്യം അത്രയേ ഉള്ളൂ. ഇതാണ് ശിക്ഷയിൽ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നതിനെ കുറിച്ചാണ്. അതിന് ഞാനിത് വിശദീകരിച്ചു. ഇതിനെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകളാണ്. ഉച്ചരിക്കണമെങ്കിൽ അത് ഈ സ്ഥാനവും പറയുന്നൊക്കെ അറിയണം, പിന്നെ അത് നോക്കി ഉച്ചരിക്കണം. അതല്ല, പിന്നെ അത് ആചാര്യന്മാര് അതിനെക്കുറിച്ച് എഴുതിയതാണ്. എന്തുകൊണ്ട് ഈ പിശകൾ വരുന്നു? അപ്പോൾ സ്ഥാനത്തിന്റെയും പ്രയത്നത്തിന്റെയും വ്യത്യാസം കൊണ്ടാണ്. പിന്നെ അത് ശരിയാക്കുന്ന എങ്ങനെ? സ്ഥാനം നോക്കിയിട്ടില്ല. ഇപ്പൊ ഉപത്മാനിയാനോ ഓഷ്ടം എന്ന് പറയും. ഓഷ്ടം പാവിച്ചിരിക്കുന്നതിന് ഓഷ്ടം വേണോ? എന്താ ഇത് പഠിച്ചതിന് ശേഷം പിന്നെ പാ എന്ന് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സർക്കസ് ഉണ്ടോ? അവിടെ ഇല്ല. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും പാ എന്ന് ഉച്ചരിച്ചാൽ പാ എന്ന് തന്നെ ഇരിക്കും. സ്ഥാനം അറിഞ്ഞല്ല ഉച്ചരിക്കേണ്ടത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സ്ഥാനം അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. വ്യാകരണം പഠിക്കുന്നവരൊക്കെ അത് പറയും. അങ്ങനെയല്ല, ഉച്ചാരണം അനുകരണത്തിലൂടെ സംഭവിക്കുന്നു. പക്ഷേ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ. അതെല്ലാം പിടിയിട്ടത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ ജിഹ്വാമൂല്യം അതൊന്നും പറ്റത്തില്ല. വേദത്തിൽ പറയുന്ന പല ശബ്ദങ്ങളുടെയും ഉച്ചാരണം നഷ്ടപ്പെട്ടു പോയി, ആർക്കും അറിയത്തില്ല. എഴുതി വെച്ചിട്ടേ ഉള്ളൂ അത് ഇങ്ങനെ ഉച്ചരിക്കുന്നു. പഴയകാലത്തുള്ള ഉച്ചാരണ രീതിയൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പിന്നെ ചില ഊഹങ്ങളൊക്കെ വെച്ച് ഉച്ചരിക്കുന്ന അങ്ങനെയൊക്കെയാണ്. വൈദിക വ്യാകരണത്തിൽ ഒരുപാട് ഈ സ്വരത്തിന്റെ ഭേദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വൈദിക വ്യാകരണം പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആ സ്വരഭേദം എങ്ങനെ ഉച്ചരിച്ച് കാണിക്കാൻ പറ്റത്തില്ല. ഇനി ഈ സ്ഥാനഭേദങ്ങൾ പ്രയത്ന ഭേദങ്ങൾ വരുന്നു. ഉച്ചാരണത്തിലൂടെ ഈ പ്രയത്ന ഭേദം അത് ഇന്ന് ഏത് വൈകാരണം വിചാരിച്ചാലും അത് ഉച്ചരിച്ചു കാണിക്കാൻ പറ്റത്തില്ല. അഷ്ടാദശ ഭേദങ്ങൾ എന്നൊക്കെ പറയുന്നു. ആക്കി ആയുടെ ഇത്രയും ഭേദം ഒരാളെടുത്ത് ഉച്ചരിച്ചു കാണിക്കാൻ പറഞ്ഞു. ഒടിവന്ന ആ ഹ്രസ്വം ദീർഘം പ്ലുതം, പിന്നെ കുറച്ച് പ്രയാസപ്പെട്ട അനുനാസികമായിട്ട് ഉച്ചരിക്കാം. മൂക്ക് കൊത്തിപ്പിടിച്ചിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം കൂടെ. ഇതി കവിഞ്ഞ് ഇതിന്റെ ഈ ഭേദങ്ങളൊന്നും ഒരിക്കലും ഉച്ചാരണത്തിൽ വ്യക്തമല്ല. പിന്നെ അങ്ങനെ ഒരു ഇത് വച്ചിരിക്കുകയാണ്. ഇത്ര ഇങ്ങനെയൊക്കെ തരത്തിലാകാം എന്നുള്ളതേ ഉള്ളൂ, ഉച്ചരിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊരു ശാസ്ത്രം അങ്ങനെ വികസിപ്പിച്ചെടുക്കും. അതിന് സ്ഥാനപ്രയത്ന ഭേദങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു. സ്ഥൂലമായ ഒരു വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അത് സ്ഥാനഭേദം കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ് അതിന് നമുക്കൊരു ചെറിയ ബോധം ഉണ്ടാക്കാൻ അത്രയേ ഉള്ളൂ. ഉച്ചാരണം അനുകരണത്തിലൂടെ തന്നെ പറഞ്ഞു. അതിൽ ഇവിടെ ഇപ്പൊ പറയുന്നത് ജിഹ്വാമൂലാദിഷു അഷ്ടസുസ്ഥാനേഷു വർണ്ണാന അഭിവ്യഞ്ജകം, അത് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. നമ്മളിവിടെ വ്യാകരണം പഠിക്കുന്നവരും ഉണ്ട്, പഠിച്ചിട്ട് ഇനി അതിൽ പറഞ്ഞിരിക്കുന്നവരെ ഉച്ചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും, കാര്യമായിട്ട് നടക്കത്തതിന്. അപ്പൊ ഈ ശബ്ദങ്ങൾ പ്രകടമാകുന്ന അഭിവ്യഞ്ജകം എന്നാ പറയുന്നത്. തീപ്പെട്ടി എന്ന് പറയുന്നത് അഗ്നി അഭിവ്യഞ്ജിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാകും. അഗ്നി ഉണ്ടാക്കുന്നതാണെന്നാണോ? അഗ്നി ഉള്ളതിനെ പ്രകാശിപ്പിക്കുകയാണ്. ഘർഷണം തീപ്പെട്ടിനെ വേണമെന്നില്ല, എന്തെങ്കിലും വെച്ച് ഉരച്ചാൽ മതി, ഇവിടെ അഗ്നി പ്രകടമാകും. അഗ്നിയെ സൃഷ്ടിക്കുകയാണല്ല, അഗ്നി അവിടെ ഉണ്ടായിരുന്നു, അത് പ്രകടമായി. അതുപോലെ ശബ്ദം സർവവ്യാപിയാണ്, അതിലാണ് ആകാശത്തിന്റെ ഗുണ ശബ്ദം എന്ന് പറയുന്നത്. ആകാശം സർവവ്യാപിയാണ്, ആകാശം ഉള്ളിടത്തെല്ലാം ശബ്ദമുണ്ട്. അങ്ങനെ വായുവില്ലാത്തടത്ത് ശബ്ദം ഉണ്ടാകും, വായുവിലടത്തല്ലേ ശബ്ദം ഉണ്ടാകും. ശൂന്യ ആകാശം അവിടെ ശബ്ദമില്ലെന്ന് തന്നെ പറയുന്നു. എന്തുകൊണ്ട് വായുവില്ല? അതൊക്കെ ശബ്ദത്തിന്റെ അഭിവ്യഞ്ജകങ്ങളെന്നാണ് ഈ ശാസ്ത്രങ്ങളിൽ പറയുന്നതനുസരിച്ച്. വായു വേണം മനുഷ്യനെ പ്രകാശിപ്പിക്കാൻ, അല്ല ചെവിയില്ലാത്തവന് ശബ്ദം കേൾക്കാൻ പറ്റും ഇല്ലല്ലോ. ചെവി ഉണ്ടെങ്കിൽ തന്നെ തകരാറായ പറ്റും, വേറെ ഉപകരണം വയ്ക്കണ്ടേ. ഈ സർവ വസ്തുക്കളും കൈ രണ്ടും തട്ടിക്കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? അത് അഭിവ്യഞ്ജകമാണ്, ശബ്ദത്തെ പ്രകാശിപ്പിക്കും. ശബ്ദമുണ്ട് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അതിന് ആകാശം പോലെ അത് വ്യാപിയായതുകൊണ്ട് പറയുന്നത് ആകാശത്തിന്റെ ഗുണമാണ്. വായു ഇല്ലാത്തടത്തും ഉണ്ട്, ഇവിടെ വായു കൂടെ വേണം അതിനെ പ്രകാശിപ്പിക്കാൻ, ഇത്രയേ ഉള്ളൂ. അതില് വർണ്ണാത്മകമായ ഇതാണ്, ബാക്കിയുള്ള ശബ്ദങ്ങളെയൊക്കെ പൊതു പറയും. ധന്യാത്മകമായ കൈ രണ്ടും കൂട്ടിയടിച്ചാൽ അവിടെ അക്ഷരമാലയുടെ വർണ്ണങ്ങളൊന്നും വരുന്നില്ലല്ലോ, എന്നാ ശബ്ദം വരുന്നുണ്ട്. ധന്യാത്മകമായ ഉള്ളിൽ നിന്നും വർണ്ണാത്മകമായ ശബ്ദം, ഈ വർണ്ണാത്മകമായ ശബ്ദങ്ങൾ വരുന്നതിന് ജിഹ്വാമൂലം തുടങ്ങിയ സ്ഥാനങ്ങളുണ്ട്, പ്രയത്നമുണ്ട്. ആ സ്ഥാനം എന്ന് വെച്ചാൽ അവർ ഏകദേശമായി പറയുന്നതാണ്, കൃത്യമായിട്ടാണ്. ദന്തം സ്ഥാനം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ പല്ല് സ്ഥാനം എന്നുള്ളതല്ല, തുല്ല സ്ഥാനം ദന്തം എന്ന് പറയും. വർഗത്തിന് ദന്തസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ദന്തം എന്നർത്ഥം കൊടുക്കരുത്, പല്ലെന്നല്ല. കാരണം പല്ലില്ലാത്തവനും താന്ന് പറയാം, ഉപ്പന്മാരും പറയും, കൊച്ചുകുട്ടികളും തത്ത താന്ന് പറയും, തത്ത എന്നൊക്കെ കൊച്ചുകുട്ടിക്കും പറയും, പല്ല് പുണയ്ക്കുന്നുമ്പേയും പറയും. അതിന്റെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ പല്ല് ഇരിക്കുന്ന ആ ഭാഗത്താണ് ഊന് എന്ന് പറയുന്നത്, അവിടെയാണ്, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ആ പറയുന്നതിൽ തന്നെ ഭേദങ്ങളുണ്ട്. എല്ലാ ശിക്ഷാകാരന്മാരും ഒരേ അഭിപ്രായമല്ല, ചിലർക്ക് അത് തന്നെ ഒരേ സ്ഥാനത്ത് തന്നെ അവർ പലതായും ഭാവിക്കുന്നു, അങ്ങനെയും ചെയ്തു പല ഭാഗങ്ങളായി വായിച്ചിട്ട് പ്രയത്നങ്ങൾക്ക് സ്ഥാനഭേദം കെട്ടിക്കുന്നു. അതെല്ലാം വളരെ ഏകാഗ്രമായ ധ്യാനാത്മകമായ ചിന്ത കൊണ്ട് അവരാവിഷ്കരിച്ച തത്വങ്ങളാണത്. സ്ഥൂലമായി നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, സ്ഥൂലമായി നമ്മൾ ജനിച്ചാൽ അതിന്റെ അർത്ഥമാകത്തില്ല. അത് മുഖ്യമായി വരുന്ന ഈ സ്ഥാനങ്ങളെയാണ് ഇവിടെ വാക്കെന്ന് പറയുന്നത്. ശബ്ദമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത്. പറഞ്ഞല്ലോ വാഗിന്റെയും ജിഹ്വാമൂലാദി അഷ്ടസുസ്ഥാനേഷു, ആ സ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനമാണോ വാക്ക്? ഈ സ്ഥാനമാണോ വാക്കെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അദ്വൈതികൾക്ക് അഭിപ്രായം, അവർ പറയുന്നത് ഈ സ്ഥാനങ്ങളിൽ വർണ്ണങ്ങളെ അഭിവ്യഞ്ജിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം. ഭൂത സൂക്ഷ്മങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ശക്തി വിശേഷം, അതിനാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. അപ്പൊ സ്ഥാനവുമല്ല, അങ്ങനെ ഒന്നിനെ അംഗീകരിക്കാത്തവരുമുണ്ട്. അവർ പറയുന്നത് ഈ സ്ഥാനം തന്നെ ഇന്ദ്രിയം, അദ്വൈതി പറയുന്ന അങ്ങനെയല്ല, ഈ സ്ഥാനങ്ങളെല്ലാം വ്യാപിച്ചിരിക്കുന്ന ഒരു വാഗിന്ദ്രിയം, ഈ സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത്, ഇരിക്കാനൊരു സ്ഥാനം വേണമല്ലോ. ഉദാഹരണം പറയുന്നത് കണ്ണ്, കണ്ണ് ദർശനേന്ദ്രിയമല്ല, ഈ കാണുന്ന കണ്ണെന്ന് പറയുന്നത് വെറും ഒരു ഇരിപ്പിടമാണ്, അവിടെ ഇരിപ്പുണ്ട് സൂക്ഷ്മമായ ഒരു ശക്തി വിശേഷം. അതുപോലെയാണ് വാഗിനെ കുറിച്ച് പറയുന്നത്, അതിനെ ഉപാസിക്കാൻ പറയും. വർണാശ്ച നാമേതി നാമനോ വാഗ്ഭൂയസീതി, വാഗിനേക്കാൾ അധികമായിട്ട് നാമത്തെക്കാൾ അധികമാണ് വാക്കെന്നെന്തുകൊണ്ട് പറഞ്ഞു? പറയുന്നു നാമം എന്ന് പറയുന്ന വർണ്ണമാണ്, ഉള്ളിൽ നിന്ന് വരുന്നത് വർണ്ണമാണ്, ഈ സ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്, ആ പ്രയത്നങ്ങളുടെ സഹായത്തോടുകൂടി, ബാഹ്യ ആഭ്യന്തര പ്രയത്നങ്ങളുടെ സഹായത്തോടുകൂടി ഈ സ്ഥാനങ്ങളിൽ നിന്ന് ശബ്ദം നിഷ്പന്നമായാൽ അതെല്ലാം വർണ്ണമായി, അതിലാണ് നാമവും, വർണ്ണം നാമം തന്നെ. അപ്പോ ആ സ്ഥാനങ്ങളിലിരിക്കുന്ന ശക്തി വിശേഷമാണല്ലോ ഇതിനെ പ്രകടമാക്കി, അതുകൊണ്ട് അത് ഈ നാമത്തെക്കാൾ വ്യത്യസ്തമാണ്, അതിനെ ഉപാസിക്കുക. അതുകൊണ്ട് നാമനോ വാഗ്ഭൂയസി, നാമത്തെക്കാൾ വ്യത്യസ്തമാണ് അധികമാണ് വാക്ക്. എന്താണ് കാര്യാർത്ഥി? കാരണം പുയോ ദുഷ്ടം ലോക യഥ പുത്രാത് പിത, ലോകത്ത് സാധാരണ കാണാറുണ്ട് പിതാവും പുത്രനും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ പിതാവ് കാരണം പുത്രൻ കാര്യം. അപ്പോ പുത്രനേക്കാളും എന്തോ ചില വ്യത്യസ്തകൾ പിതാവിനുണ്ടല്ലോ, പുത്രനേക്കാൾ അധികമാണ് പിതാവ് എന്ന് പറയാം, അത് മുമ്പേ ഉണ്ടായതാണ്. കാര്യത്തെക്കാൾ കാരണത്തിന് ഒരു മഹത്വം, ഒരു മഹത്വം എന്ന് പറഞ്ഞപ്പോൾ ഒരു വിലക്ഷണത എന്നാണ്. മഹത്വം എന്ന് മാത്രം പറഞ്ഞാലും മനസ്സിലാകും, പുത്രനേക്കാൾ മോശമായിരിക്കും ചിലപ്പോൾ പിതാവ്, അങ്ങനെ സംഭവിക്കും. പുത്രനേക്കാൾ പിതാവ് മഹാനെന്നൊന്നും പറയാൻ പറ്റത്തില്ല, മോശപ്പെട്ട പിതാക്കന്മാർക്ക് മഹാത്മാക്കളായ പുത്രന്മാരും ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വിലക്ഷണത എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രത്യേകതയുണ്ട്. കാര്യാധികം കാരണം ഭൂയോ ദുഷ്ടം, ഒരു വിശേഷതയുണ്ട്. യഥാപുത്രാത്തി അതുപോലെ കഥം ച വാങ് നാമനോ ഭൂയസി, ഇനി അതിനെ കുറിച്ച് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന വാക്കാണ് ഇനി നീ ഉപാസിക്കേണ്ടത്. എന്താ അവിടെ വിശേഷത? വാഗ്വാവ പറയുന്നു, യജ്ഞവേദം വിജ്ഞാപേരി, അതിന്റെ പ്രത്യേകത ഇതാണ്. വേദവും മറ്റും നാമരൂപത്തിലാണ്, പക്ഷെ ആ നാമത്തെ പ്രകാശിപ്പിക്കുന്നു വാക്കാണല്ലോ ഋഗ്വേദം, അയം ഋഗ്വേദം എന്ന് അതിനെ പ്രകാശിപ്പിക്കുന്ന അതാണല്ലോ. ഋഗ്വേദം വിജ്ഞാപേരി തഥാ യജുർവേദം, എല്ലാ വേദത്തെയും പ്രകാശിപ്പിക്കുന്ന ഇന്ദ്രിയമാണല്ലോ. ഇന്ദ്രിയുണ്ടെങ്കിൽ തന്നെ ഏത് വാക്ക്? ഗുരു വാഗിന്ദ്രിയത്തിലൂടെ വേദത്തെ പ്രകാശിപ്പിക്കുന്നു, ശിഷ്യൻ സ്വന്തം ശ്രവണേന്ദ്രിയത്തിലൂടെ അതിനെ ഗ്രഹിക്കുന്നു, വീണ്ടും ആ ശിഷ്യൻ തന്റെ വാഗീന്ദ്രിയത്തിലൂടെ അതിനെ പ്രകാശിപ്പിക്കുന്നു, ഇതിങ്ങനെ സഞ്ചരിക്കുകയല്ലേ. അതുകൊണ്ട് ഇതിന് കാരണമായിരിക്കുന്നുണ്ട്, ഈ വേദപ്രകാശനത്തിന് ഹേതുവായിരിക്കുന്നുണ്ട് ആ വാഗീന്ദ്രിയം എന്ന് പറയുന്ന ഈ സ്ഥാനങ്ങളിലിരിക്കുന്ന ആ ശക്തിവിശേഷം, അത് വിശിഷ്ടമാണ്. ഹൃദയജ്ഞം ഹൃദയപ്രിയം, അടുത്ത് പറയുന്നു യജുർവേദം സാമവേദം അന്തർഗുണം ചതുർത്ഥം ഇതിഹാസ പുരാണം പഞ്ചമം വേദാനാം വേദം, അതെല്ലാം പറഞ്ഞു ശിക്ഷ പിത്രിയും രാശിയും ദൈവം നിധിയും വാഗോവാക്യം അതെല്ലാം പറഞ്ഞു. ഏകായനം ദേവവിദ്യം ബ്രഹ്മവിദ്യം ഭൂതവിദ്യം ക്ഷത്രവിദ്യം നക്ഷത്രവിദ്യ സർപ്പ ദേവജനവിദ്യം ദിവഞ്ച പൃഥിവീം ച വായും ച ആകാശം ച ആപശ്ച തേജസ്ച ദേവാംശ മനുഷ്യാംശ പശുംശ്ച വയാംശ, എല്ലാം പ്രകാശിപ്പിക്കുന്ന വാക്കാണ് ആ സംസാരം ന ദീപ്യതേ. ഭർത്തൃഹരി പറയുന്ന വാക്കെന്ന് പറയുന്ന ഒന്നില്ലായിരുന്നാൽ ഈ ലോകമേ അന്ധകാരമയമായി പോകും. വാക്കെന്നെ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. ചിന്ത പോലും ശബ്ദാത്മകമാണ്. ശബ്ദത്തെ നമ്മൾ ഉച്ചരിക്കണമെന്നില്ല, ചിന്തിക്കാൻ ശബ്ദത്തിൽ. ഇംഗ്ലീഷ് പറയുന്നു ഇംഗ്ലീഷ് ചിന്തിക്കും, മലയാളം പറയുന്നു മലയാളത്തിൽ ചിന്തിക്കും, സംസ്കൃതം പറയുന്നു സംസ്കൃതത്തിൽ ചിന്തിക്കുന്നു. ചിന്തയ്ക്ക് ഭാഷയുണ്ട്, ഭാഷ വിടാൻ പറ്റത്തില്ല അന്ധകരണത്തിന്. അതുകൊണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഈ ശബ്ദമാണ് വയാംസിജ തൃണ വനസ്പതിം സ്ഥ ആ പദാനി ആ കീട പതംഗ പിപീലികം ധർമ്മം. അല്ല, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നു? ഇങ്ങനെ പറയണെങ്കിൽ ഇനിയും പലതും പറയാനുണ്ടല്ലോ. എന്തൊക്കെ എന്താ വിട്ടുപോയത്? ഞാൻ പറഞ്ഞത് ഈ ഉപാസന യുക്തി കൊണ്ടുവരരുത്.